2021 ജൂലൈ 11 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് എഴുത്തുലോകത്തിൽ ലിജ വർഗീസ് എഴുതുന്നു. റംസ്ഫീൽഡ് അധിനിവേശത്തിന്റെ സൂത്രധാരൻ. മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് മോശം പറയരുതെന്നാണെങ്കിലും ഡൊണാൾഡ് റംസ്ഫീൽഡ് എന്ന 88-കാരനായ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി എന്ന പരിഗണന അർഹിക്കുന്നില്ല എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ആയുധശേഖരത്തിന്റെ പേരിലുള്ള ഊഹാപോഹങ്ങളുടെയും സങ്കല്പങ്ങളുടെയും മറവിൽ ഇറാഖ് ജനതയെ മുഴുവൻ ഇന്നും തീരാത്ത ദുരിതത്തിലേക്ക് തള്ളിവിട്ട, അഫ്ഗാനുമേൽ നരനായാട്ട് അഴിച്ചുവിട്ട, ഗ്വാണ്ടനാമോ അബുഗുറൈബ് തടവറകളിൽ ആയിരങ്ങളെ മഹാപീഡനത്തിന് ഇരയാക്കിയ, അധികാരം കൈവശമുണ്ടായിരുന്ന രക്തകൊതിയനായിരുന്നു റംസ്ഫീൽഡ്. 1932 ഷിക്കാഗോയിൽ ജനിച്ച അദ്ദേഹം 1960-കളിലാണ് US രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. കൂട്ടനശീകരണ ആയുധങ്ങൾ ഇറാഖിന്റെ കൈവശമുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയായിരുന്ന റംസ്ഫീൽഡിന് നന്നായി അറിയാമായിരുന്നെങ്കിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം അത് സമർത്ഥമായി മറച്ചുവെച്ചു. തുടർന്നുണ്ടായത് ലോകചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത അധിനിവേശവും ക്രൂരതകളും. ഈ പേരും പറഞ്ഞ് അമേരിക്കൻ സൈന്യം ഇറാഖ് ജനതയ്ക്കുമേൽ കാട്ടിക്കൂട്ടിയതിന് കാലം സാക്ഷി. തെറ്റായ വിവരങ്ങളുടെയും സങ്കല്പങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ഇറാഖിലെ US ആക്രമം. യുദ്ധത്തിന്റെ ആദ്യത്തെ 40 മാസങ്ങളിൽ തന്നെ 6.5 ലക്ഷം സിവിലിയന്മാർ മരിച്ചതായി ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലായ ലാൻസെറ്റ് 2006 അവസാനത്തിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. US സൈനികർക്കും ജീവഹാനി സംഭവിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ തന്റെയും ബുഷിന്റെയും രക്തകൊതി തീർക്കാൻ തിരഞ്ഞെടുത്ത ജനതയായിരുന്നു ഇറാഖിലേത്. സദ്ദാം ഹുസൈന്റെ പതനവും ഇറാഖിന്റെ അരക്ഷിതാവസ്ഥയും റംസ്ഫീൽഡ് മാറി നിന്ന് ആസ്വദിച്ചു. ഇസ്ലാം വിരുദ്ധ തീവ്രവെള്ളക്കാരുടെ കൈയടി നേടാനായി ബുഷും റംസ്ഫീൽഡും മാറി മത്സരിച്ചു. 1975-77 കാലഘട്ടത്തിൽ പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡിന് കീഴിലും 2001-2006 വരെ ജോർജ് W ബുഷിന് കീഴിലും പ്രതിരോധ സെക്രട്ടറിയായിരുന്ന വ്യക്തിയാണ് റംസ്ഫീൽഡ്. ഇറാഖ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സദ്ദാം ഹുസൈനെ പുറത്താക്കിയതടക്കമുള്ള US നടപടികൾക്ക് ചുക്കാൻ പിടിച്ചത് റംസ്ഫീൽഡ് ആയിരുന്നു. ഇറാഖ് യുദ്ധത്തിന് ശേഷം 2006 രാജിവെച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടിയെത്തിച്ച നിരപരാധികളെ വിചാരണ കൂടാതെ മഹാക്രൂരതകൾക്ക് അടിമകളാക്കിയ ഗ്വാണ്ടനാമോ അബുഗുറൈബ് തടവറകളുടെ പേരിലും ഏറെ പഴികേട്ട ശേഷമായിരുന്നു റംസ്ഫീൽഡിന്റെ രാജി. തന്റെ വീക്ഷണവുമായി പൊരുത്തപ്പെടാത്ത മുന്നറിയിപ്പുകളെ അദ്ദേഹം അവഗണിച്ചു. പലപ്പോഴും അത് സൈനിക മേധാവികളുമായി ചേർന്നു പോകുന്നതായിരുന്നില്ല. സൈന്യത്തിന്റെ ശക്തമായ എതിർപ്പായിരുന്നു അദ്ദേഹത്തിന്റെ രാജി അനിവാര്യമാക്കിയത്. സൈനിക നേതൃത്വത്തോടും അമേരിക്കൻ ജനതയോടും റംസ്ഫീൽഡിന് വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്നായിരുന്നു US സൈന്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആർമി ടൈംസ് എഡിറ്റോറിയൽ എഴുതിയത്. റംസ്ഫീൽഡിന്റെ പല പരാമർശങ്ങളും അക്കാലത്ത് വലിയ വിവാദങ്ങളായിരുന്നു. ഇറാഖിലെ അധിനിവേശത്തിന്റെ സമയത്ത് അക്കാലത്ത് വ്യാപക കവർച്ചകൾ നടന്നിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നായിരുന്നു റംസ്ഫീൽഡിന്റെ അക്കാലത്തെ പ്രതികരണം. നിരവധി പേർ യുദ്ധത്തെ എതിർത്ത് അക്കാലത്ത് തെരുവുകളിലിറങ്ങിയിരുന്നു. എന്നാൽ തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധമാണെന്ന് പറഞ്ഞ് US പ്രസിഡന്റ് ഡിക് ചെനിക്കൊപ്പം ഇതിനെ ന്യായീകരിച്ചതും റംസ്ഫീൽഡ് ആയിരുന്നു. 2001 രണ്ടാമത് ഏറ്റവും പ്രായം കൂടിയ പ്രതിരോധ സെക്രട്ടറിയായി റംസ്ഫീൽഡിനെ ബുഷ് നിയമിക്കുമ്പോൾ അദ്ദേഹത്തിന് 74 വയസ്സായിരുന്നു. അമേരിക്കൻ അധിനിവേശത്തിന്റെ പുതിയൊരധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. 70-കളിലെ ശീതയുദ്ധകാലത്ത് US തന്ത്രങ്ങൾ മെനഞ്ഞതും അന്ന് 43 വയസ്സുള്ള റംസ്ഫീൽഡ് തന്നെയായിരുന്നു. 2001 സെപ്റ്റംബർ 11 ലോകത്തെ ഞെട്ടിച്ച ഭീകരാക്രമണം അമേരിക്കയിൽ നടക്കുമ്പോൾ റംസ്ഫീൽഡ് പെന്റഗൺ ആസ്ഥാനത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷമാണ് ഭീകര സംഘടനയായ അൽഖ്വയ്ദയ്ക്ക് നേരെ ആക്രമണം ആരംഭിക്കുന്നതും അത് അഫ്ഗാനിസ്ഥാൻ അധിനിവേശമായി പരിണമിക്കുന്നതും. ആഴ്ചകൾക്കകം താലിബാൻ ഭരണം ഇല്ലാതാക്കിയ റംസ്ഫീൽഡ് 2003 മാർച്ചിൽ ഇറാഖ് അധിനിവേശവും ആരംഭിച്ചു. പ്രതിരോധ സെക്രട്ടറി പദവി അദ്ദേഹം വിട്ട് പിന്നെയും 5 വർഷം കഴിഞ്ഞ് 2011 ഇറാഖിൽ നിന്ന് US സേന ഭാഗികമായി പിൻവാങ്ങിയത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നാകട്ടെ ദിവസങ്ങൾക്ക് മുൻപാണ് സേന പിന്മാറിയതെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഇറാഖിനെ തകർത്ത അമേരിക്ക. ഇറാഖിൽ സദ്ദാം ഹുസൈന്റെ ഏകാധിപത്യം അവസാനിപ്പിച്ച് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ എന്ന പേരിലാണ് ജോർജ് ബുഷിന്റെ നേതൃത്വത്തിൽ അമേരിക്ക ഇറാഖിൽ അധിനിവേശം ആരംഭിച്ചത്. ഇറാഖിന്റെ കയ്യിൽ സമൂല നാശകാരികളായ ആയുധങ്ങളുണ്ടെന്നും ലോകസുരക്ഷ തകരാറിലാണെന്നുമുള്ള അമേരിക്കൻ വാദത്തിലാണ് രണ്ടാം ഗൾഫ് യുദ്ധമെന്നറിയപ്പെടുന്ന ഈ അധിനിവേശത്തിന്റെ ബീജം. 2003 മാർച്ച് 20 അമേരിക്കയും ബ്രിട്ടനും പ്രധാന സഖ്യകക്ഷികളായ സേന ഇറാഖിനെ ആക്രമിക്കുകയും 2003 മെയ് 1 അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ യുദ്ധത്തിനു ശേഷവും അമേരിക്കയ്ക്ക് തങ്ങളുടെ വാദം തെളിയിക്കാനായിരുന്നില്ല. അഫ്ഗാന്റെ ഭാവി എങ്ങോട്ട്? അമേരിക്കൻ സേനയുടെ പിന്മാറ്റ വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കേൾക്കുന്നത് ശുഭകാര്യങ്ങളല്ല. ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിലായെന്ന് അവകാശപ്പെട്ട താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ 85% പ്രദേശങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് അവകാശപ്പെട്ടു കഴിഞ്ഞു. പലപ്പോഴായി അനിശ്ചിതത്വത്തിലായിരുന്ന അമേരിക്കൻ പിന്മാറ്റം ജോ ബൈഡൻ സർക്കാരാണ് ദ്രുതഗതിയിലാക്കിയത്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ 20th anniversary September 11 മുഴുവൻ അമേരിക്കൻ സൈനികരും അഫ്ഗാനിസ്ഥാൻ വിടുമെന്നായിരുന്നു ബൈഡൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ ഏതാണ്ട് എല്ലാ സൈനിക കേന്ദ്രങ്ങളും ഉപേക്ഷിച്ച് അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാൻ വിടുകയായിരുന്നു. യുഎസിന്റെ നേതൃത്വത്തിലുള്ള നാറ്റോ ദൌത്യസംഘം തങ്ങളുടെ അവസാന സൈനികരെയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സ്വന്തം രാജ്യത്തേക്ക് മാറ്റുന്നതിന്റെ പിന്നാലെ അഫ്ഗാനിസ്ഥാനിലുടനീളം താലിബാൻ ശക്തി പ്രാപിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ.